Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ആത്മഭിന്നമായ സർവവും അന്യം. ഇവിടെ ജാഗ്രത സ്വപ്നം അത് അവിദ്യാകൃതമാണ്. അതുകൊണ്ടാണ് വിദ്യാവസ്തുത്വ ദർശനം, വിദ്യയിലൂടെ അത് അവസ്തുവാണെന്ന് ബോധിക്കുന്നത്. വിദ്യ ഉപനിഷത്ത് ഉപദേശിക്കുന്ന വിദ്യ തത്വമസി ആണ് വിദ്യ, ആത്മവിദ്യ. അതിലൂടെ അവസ്തുത്വ ദർശനം, അവസ്തുത്വജ്ഞാനം. ജാഗ്രത സ്വപ്നങ്ങൾ അവസ്തുവാണ്, എന്നാൽ പരമാർത്ഥമല്ല, മിഥ്യാണെന്നോ അല്ലെങ്കിൽ പരമാർത്ഥമല്ലെന്നോ രണ്ടുമൊന്നും ആജ്ഞാനുണ്ടാകുന്നു, അതിന് യുക്തിയുണ്ട്. പക്ഷെ ഇത് പരമാർത്ഥം അല്ല എന്ന് ബോധിക്കണമെങ്കിൽ ഇത് അവിദ്യാവൃതമായിരിക്കണം. ദ്വിതീയ ചന്ദ്രസ്യ സത്വം ഇത് അത്തൈമീരികേന ചക്ഷുഷ്മത അനുഗ്രഹിക്കും, തിമിരമില്ലാത്തവൻ. രണ്ടാമത്തെ ചന്ദ്രൻ ഗ്രഹിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് തിമിരമുള്ളവൻ രണ്ടാമതൊരു ചന്ദ്രനെ കൂടെ കാണുന്നത്? അതുപോലെ തിമിരമില്ലാത്തവന് അത് കാണാൻ കഴിയില്ല. തിമിരമില്ലാത്തവന് ഒരു ചന്ദ്രനെ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ചന്ദ്രനും അവസ്ഥയാണ്. പല ദൃഷ്ടാന്തങ്ങളും ഇതിനുവേണ്ടി പറയുന്നുണ്ട്. രജ്ജുസർപ്പം ഇവിടെ പറഞ്ഞു, ദ്വിതീയ ചന്ദ്രൻ, മരുമരീചിക. ഈ ദൃഷ്ടാന്തങ്ങളിലെല്ലാം അതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇതിന്റെ അവസ്തുത്വം. ഇത് വസ്തുവല്ല, പരമാർത്ഥമല്ല. അതെങ്ങനെയുള്ള പരമാർത്ഥത എന്താണ്? പരമാർത്ഥമായിരിക്കുന്ന ആത്മാവ്, ആത്മാവിനെ അപേക്ഷിച്ചത് പരമാർത്ഥമാണ്. അങ്ങനെയാണ്, കാരണം പരമാർത്ഥം ആണ് പരമാർത്ഥം അല്ല എന്ന് പറയുമ്പോൾ അത് ഈ വ്യവഹാരത്തിലുണ്ട്. വ്യവഹാരത്തിൽ നമ്മൾ പറയും സത്യം അസത്യം, സത്യം മിഥ്യ, പരമാർത്ഥം പരമാർത്ഥമല്ലാത്തത് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പരമാർത്ഥമായി വ്യവഹാരത്തിലെ പരമാർത്ഥത്തെ ഒന്നും പറയുന്നില്ല. ഒരാൾ സത്യം പറയുന്നു, മറിച്ച് കള്ളം പറയുന്നു. സത്യത്തെ നമ്മൾ പരമാർത്ഥമെന്ന് പറയും, കള്ളം പറയുന്നതിനെ പറയും. അത് പരമാർത്ഥമല്ല എന്ന് അത്തരത്തിലല്ല. ഇവിടെ അവസ്തുത്വം എന്ന് പറയുന്നത് ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ്, തന്റെ അസ്തിത്വത്തെ ആശ്രയിച്ചിട്ട്. അവൻ ആത്മാവിനെ ആശ്രയിച്ചിട്ടെന്ന് പറഞ്ഞു, തന്റെ അസ്തിത്വം ജാഗ്രതയിലുണ്ട്, അനുഭവമുണ്ട്, ഞാൻ സ്വപ്നത്തിലുണ്ട്, അതും അനുഭവമാണ്. സുഷുപ്തിയിൽ അനുഭവങ്ങളൊന്നുമില്ല. സുഷുപ്തിയെ കുറിച്ച് ജാഗ്രതയിലിരുന്ന് സങ്കല്പിക്കാനേ കഴിയും. ഒരാൾ സുപ്തനായിരിക്കുന്ന വേളയിൽ അനുഭവങ്ങളൊന്നുമില്ല. സ്വപ്നം പോലെയോ ജാഗ്രത പോലെയുള്ള അനുഭവമെന്നാൽ ഉടനെ സുഷുപ്തിയല്ല, നഷ്ടപ്പെട്ടു. പക്ഷേ ഉറങ്ങുന്നതിന് ശേഷം ഞാൻ സുപ്തനായിരുന്നു എന്നറിയാൻ കഴിയും. സുഷുപ്തനായ ഞാനാണ് ഉണർന്നത് എന്ന് പറയുന്നു. ഉണർന്നിരിക്കുന്ന ഞാനാണ് ഇനി സുഷുപ്തനാകുന്നത് എന്ന് പറയാൻ കഴിയുന്നു. അപ്പൊ സുഷുപ്തിയിൽ തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല. ജാഗ്രതയിൽ ജ്ഞാനം, ശ്രവണം, വിചാരം എല്ലാം ജാഗ്രതയിലാണ്. അപ്പൊ ജാഗ്രതയിലെ അനുഭവം വെച്ച് ചിന്തിക്കുമ്പോൾ സുഷുപ്തിയിലും തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല. സുഷുപ്തിയിൽ തന്റെ അസ്തിത്വത്തെ സ്വയം അനുഭവിച്ചില്ലെങ്കിൽ അതാർക്കും അനുഭവിക്കാൻ കഴിയുന്നില്ല. ജാഗ്രതയിൽ എനിക്ക് പറയാൻ കഴിയുന്നു ഞാനിവിടെ ഉണ്ട്, അഹമസ്മി. സുഷുപ്തിയിൽ അങ്ങനെ പറയാൻ കഴിയില്ല. എന്നാലും സുഷുപ്തിയിൽ അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ സുഷുപ്തിയിൽ തന്റെ അസ്തിത്വം ഉണ്ട് എന്നുള്ളതിനെന്താ പ്രമാണം? കാരണം സുഷുപ്തിയെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. സുഷുപ്തിയിൽ തന്റെ അസ്തിത്വത്തെ അനുഭവിച്ചില്ലെങ്കിലും സുഷുപ്തിയെ നിഷേധിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ നമുക്ക് സുഷുപ്തിയെ നിഷേധിക്കാൻ കഴിയണം? ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഉറക്കമെന്ന് പറയുന്ന ഒരു അവസ്ഥയെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് അവസ്ഥ അംഗീകരിക്കേണ്ടി വരും. ഉറക്കമെന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് തന്നെയാണ് തന്റെ അസ്തിത്വം. അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കാൻ കഴിയാത്തത്. പരമാവധി ആത്യന്തികമാണ് ഏതെങ്ങനെയാണോ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ് ഇതിന്റെ അസ്തിത്വം. ജാഗ്രതയിൽ എല്ലാ ദൃശ്യങ്ങളെയും നമുക്ക് നിഷേധിക്കാം. ഇതില്ലാത്തതാണ്, അതില്ലാത്തതാണെന്ന് പറയാം. അവസാനം താനില്ലാത്തതാണെന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പൊ തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നു. മാത്രമല്ല, ഇവിടെ അസ്തിത്വ അനുഭവം ഞാനുണ്ട്, ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ വിഷയങ്ങളെ അനുഭവിക്കുന്നു. അപ്പൊ ആ അസ്തിത്വ അനുഭവം ഞാൻ എന്നുള്ള രീതിയിലുണ്ട്. സുഷുപ്തിയിലാണെങ്കിലോ ഞാൻ എന്നുള്ള രീതിയിൽ ഇല്ല. ഇല്ലെങ്കിലും ആ സുഷുപ്തിയെ നിഷേധിക്കാൻ പറ്റുന്നു. എങ്ങനെയാണ് നിഷേധിക്കേണ്ടത്? ഞാൻ ഉറങ്ങിയില്ല, അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ സുഷുപ്തിയുടെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. അപ്പൊ ജാഗ്രത സ്വപ്നങ്ങളിൽ എങ്ങനെയാണ് തന്റെ അസ്തിത്വത്തെ അനുഭവിക്കുകയും അതിനെ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്ന അതുപോലെ സുഷുപ്തിയെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സുഷുപ്തിയിലും നിന്റെ അസ്തിത്വമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അവിടെ അഹമസ്മി എന്നറിയാൻ കഴിയുന്നില്ല? കാരണം അവിടെ ദ്വൈതമില്ല, അവിടെ അസ്തിത്വമുണ്ട്, കേവലമായ അസ്തിത്വം മാത്രം. ദ്വൈതം ഇല്ല എന്നാൽ അതിൽ നിന്നും വേറിട്ട് രണ്ടാമതൊന്നുമില്ല, രണ്ടാമതൊന്നിന്റെ അനുഭവമില്ല, അതാണ് ഇല്ല എന്ന് പറയാൻ കാരണം. സുഷുപ്തിയിൽ ഒരു തരത്തിലുള്ള അനുഭവങ്ങളില്ല. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയും അവിടെ അഗ്രഹണം, ദ്വിതീയസി അഗ്രഹണം, രണ്ടാമതൊന്നിന്റെ ഗ്രഹണം അവിടെ ഇല്ല. എന്നാൽ ശൂന്യം എന്ന് പറയാൻ വയ്യ. എന്തുകൊണ്ട്? ഞാൻ സുഷുപ്തനായിരുന്നു എന്നുള്ളതിനെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട്, രണ്ടാമതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാ ഞാൻ ഇപ്പോൾ സുഷുപ്തനായിരിക്കുന്നു എന്ന് അനുഭവിക്കാനോ എന്ന് പറയാനോ ഒന്നും കഴിയുന്നില്ല ആ അവസ്ഥയിൽ. അങ്ങനെ അനുഭവിക്കണമെങ്കിൽ, പറയണമെങ്കിൽ, സ്മരിക്കണമെങ്കിൽ ദ്വൈതം രണ്ടാമതൊന്നും വേണം. ജാഗ്രതയിലെ പോലെ ജാഗ്രതയിൽ എന്തുകൊണ്ട് പറയാൻ കഴിയുന്നു ഞാനിതാ ഉണർന്നിരിക്കുന്നു? ഇവിടെ ദ്വൈതമുണ്ടോ? ദ്വൈതത്തിലൂടെയാണ് തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുന്നത്. അതിന് പറയുന്നു ഗ്രഹണം, ഇവിടെ ഗ്രഹണം എന്ന് പറയും. അപ്പൊ ദ്വൈതത്തിലൂടെ തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുന്നത് ഗ്രഹണം. ദ്വൈതം ഇല്ലാതിരിക്കുകയും തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് അഗ്രഹണം. ആണ് ഗ്രഹണവും അഗ്രഹണവും തമ്മിലെ വ്യത്യാസം. തന്റെ അസ്തിത്വത്തെ അറിയുക, എന്നാൽ അതിനെ ഒരു തരത്തിലും നിഷേധിക്കാൻ കഴിയാതിരിക്കുകയാണ് ദ്വൈതം. ജാഗ്രത് ഗ്രഹണം അല്ലെങ്കിൽ സ്വപ്നം, തന്റെ അസ്തിത്വത്തെ അറിയാൻ കഴിയാതിരിക്കുക, എന്നാൽ അതിനെ നിഷേധിക്കാൻ കഴിയാതിരിക്കുക, അത് അഗ്രഹണം. ആഗ്രഹണം അത് സുഷുപ്തിയിലുള്ള ജാഗ്രതയിൽ അങ്ങനെ ഒരു അഗ്രഹണമില്ല. ജാഗ്രതയിൽ സർവവും ഗ്രഹണ രൂപത്തിലാണ്. അത് തന്നെക്കുറിച്ചറിഞ്ഞാല്, ആത്മാവിനെ കുറിച്ചറിഞ്ഞാലും, പ്രപഞ്ചത്തെ കുറിച്ചറിഞ്ഞാലും എല്ലാം ഗ്രഹണം. അതിന് ഉദാഹരണം പറഞ്ഞു എന്താണ്? ഏകനായ ചന്ദ്രനും ദ്വിതീയ ചന്ദ്രനും. തിമിരമുള്ളവനെ സംബന്ധിച്ച് രണ്ടാമതൊരു ചന്ദ്രനെ കൂടെ കാണും, തിമിരമില്ലാത്തവനെ സംബന്ധിച്ച് ഒരു ചന്ദ്രൻ അത് മാത്രമേ ഉള്ളൂ. അവരുടെ സുഷുപ്തിയിൽ കേവലനായ താൻ മാത്രം, മറ്റൊന്നുമില്ല. അവിടെ രണ്ടാമതൊന്നിന്റെ അനുഭവമില്ല. ഇന്നും എന്തുകൊണ്ട് പറയുന്നു? അനുഭവം ഇല്ലാത്തതുകൊണ്ട്. വെറുതെ പറയുകയില്ല, ജാഗ്രത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു? അനുഭവം ഉള്ളതുകൊണ്ട്. തന്നെ കുറിച്ചുള്ള അനുഭവമുണ്ട്, പ്രപഞ്ചത്തെ കുറിച്ചുള്ള അനുഭവമുണ്ട്. അപ്പൊ അനുഭവം ഉള്ളിടത്തെ ഉണ്ടെന്ന് പറയാൻ കഴിയും. ഇല്ല എന്നുള്ള അതും അനുഭവം തന്നെ. ജാഗ്രത്തിൽ ഉണ്ട് ഇല്ല എന്നുള്ള ഈ രണ്ടനുഭവങ്ങൾ നിലനിൽക്കുന്നു. സുഖത്തിൽ ഉണ്ട് ഇല്ല എന്നുള്ള രണ്ടനുഭവങ്ങളും ഇല്ല. ഇല്ലെങ്കിൽ ശൂന്യം എന്ന് പറയില്ല. എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? കാരണം ജാഗ്രത്തിൽ അതിനെ നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയും. ജാഗ്രത്തിൽ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് അതില്ല. അതുകൊണ്ട് ജാഗ്രത്തിൽ ഗ്രഹണമാണുള്ളത്, സുഷുതിയിൽ അഗ്രഹണം. ഇതാണ് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ജാഗ്രത്തിലെ ഈ ഗ്രഹണത്തിന്റെ അഭാവം സുഷുതിയിലുണ്ടെന്ന് പറഞ്ഞാൽ തിമിരമുള്ളവൻ കാണുന്ന രണ്ടാമത്തെ ചന്ദ്രനെ തിമിരമില്ലാത്തവനും കാണുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ രണ്ടാമതൊരു ചന്ദ്രനെ വരാൻ പാടില്ല. അത് ശരിയാണ്, ഉദാഹരണത്തിൽ ശരിയാണ്, തിമിരമില്ലാത്തവനും കാണുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ലോ. ഇവിടെ സാധാരണ പ്രപഞ്ചാനുഭവമുണ്ട്. തത്വജ്ഞാനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പ്രപഞ്ചാനുഭവമുണ്ട്, അജ്ഞനെ സംബന്ധിച്ചും പ്രപഞ്ചാനുഭവമുണ്ട്. ഇവിടെ എങ്ങനെയാണ് അഗ്രഹണം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്? സുഹൃത്തി ശരിയാണ്, അഗ്രഹണമുണ്ട്. പക്ഷെ ജാഗ്രത്തിൽ ജ്ഞാനിയെ സംബന്ധിച്ചാലും ശരി, അജ്ഞാനിയെ സംബന്ധിച്ചാലും ഗ്രഹണമുണ്ട്, ജാഗ്രത സ്വപ്നങ്ങൾ അനുഭവിക്കുന്നു. അതങ്ങനെ സംഭവിക്കും. അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് സുപ്ത സമാഹയത്തെയോ അഗ്രഹണ. ഞാനീ രണ്ടാമത്തെ ചന്ദ്രനെ കാണുന്നില്ല എന്നാണ് തിമിരമില്ലാത്തത്. അതുപോലെ ജ്ഞാനിക്കും അഗ്രഹണമാണ് എന്നാ പറയുന്നു. പക്ഷെ അത് അജ്ഞനെങ്ങനെ മനസ്സിലാക്കും? ഞാനിയെ സംബന്ധിച്ച് പറയുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഞാനിയെ സംബന്ധിച്ച കാര്യം ജ്ഞാനിക്ക് അറിയാവൂ, കാരണം ജ്ഞാനിയിലാണ് എന്നല്ല. അജ്ഞനെങ്ങനെ മനസ്സിലാക്കും ഈ ഗ്രഹണ ആഗ്രഹങ്ങളെ? അല്ലെങ്കിൽ അജ്ഞൻ എങ്ങനെ അദ്വൈതത്തെ മനസ്സിലാക്കും? അതിനുദാഹരണം സുപ്ത സമായത്തെയോ അഗ്രഹണ. അജ്ഞനും പറഞ്ഞാറുണ്ടല്ലോ സ്വർഗത്തിൽ അദ്വൈതം. എന്തുകൊണ്ടാണ് അവിടെ രണ്ടാമതൊന്നുമില്ല? അവിടെ ഗ്രഹണമില്ല, അനുഭവമില്ല. അനുഭവിച്ചാൽ അവിടെ ദ്വൈതം വരുന്നു, അവിടെ അനുഭവമില്ല. സമാഹിതൻ, ഏകാഗ്രനായവൻ, സമാധി പ്രാപിച്ചവൻ. സമാധി പ്രാപിക്കുന്നതിന് മനസ്സിന് ഏകാഗ്രമാകുക. ഈ രണ്ട് സ്ഥലത്തും അഗ്രഹണമുണ്ട്, സുഷുപ്ത ഉറക്കം. അതിനെക്കുറിച്ച് നമുക്ക് ജാഗ്രതയിൽ ചിന്തിക്കാൻ പറ്റും, ഉറക്കത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. സമാഹിത ഏകാഗ്രത, അത് കുറച്ചുകൂടി വ്യക്തമാണ്. ഏകാഗ്രതയിൽ എന്താ സംഭവിക്കുന്നത്? മനസ്സ് ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ മനസ്സിന്റെ മുമ്പിൽ ഇല്ലാതെ വരുന്നു. അത് അഗ്രഹണം എന്ന് പറയാൻ കഴിയില്ല, കാരണം അവിടെ ഗ്രഹണമുണ്ട്. ഏതോ ഒന്നിനെ മനസ്സ് ഗ്രഹിക്കുന്നത് കൊണ്ടാണ് മറ്റൊന്നും മനസ്സിലില്ലാത്തതാണ് യേശുദാരന്റെ അമ്പ് നിർമ്മിക്കുന്ന കൊല്ലന്റെ ഉദാഹരണം പറയുന്നു. എന്തുകൊണ്ട് വിഷുകാരൻ മറ്റൊന്നും അറിഞ്ഞില്ല? രാജാവിനെയും പരിവാരങ്ങളെയും കോലാഹലങ്ങളൊന്നും എന്തുകൊണ്ട് അറിഞ്ഞില്ല? കാരണം മനസ്സ് ഒരിടത്ത് ഏകാഗ്രമായതുകൊണ്ട്. അതിനെങ്ങനെ അഗ്രഹണം എന്ന് പറയാൻ പറ്റും? കാരണം എന്തോ അങ്ങനെ ഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് മറ്റുള്ളതിനെ ഗ്രഹിക്കുന്നില്ല. അതിനെ പൂർണ്ണമായ അഗ്രഹണം എന്ന് പറയാൻ കഴിയില്ല. അഗ്രഹണത്തെ കുറിച്ചുള്ള നമ്മുടെ അനുഭവം, ജാഗ്രതയിലെ അനുഭവം പരമാവധി സമാധി അല്ലെങ്കിൽ ഏകാഗ്രതയൊക്കെയാണ്. സമാധി എന്ന് പറയുമ്പോൾ സമാഹിതമായി എന്നാണ്. മനസ്സ് ഏകാഗ്രമായി എന്നാണ്. എവിടെ ഏകാഗ്രമായി? മനസ്സിന് ഏകാഗ്രമാകാൻ ഒരു വിഷയം വേണം. അപ്പൊ എവിടെയാണോ മനസ്സ് ഏകാഗ്രമായത്, അതിന് മനസ്സ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനർത്ഥമാണ്. അതുകൊണ്ട് മറ്റ് ഗ്രഹണങ്ങളില്ല, അഗ്രഹണം എന്നേ അതിനർത്ഥമാണ്. ഇത് ജാഗ്രത്തിലെ അനുഭവമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, മനസ്സിലാക്കാം. സുഷുപ്തി അതുപോലെ ആയിക്കൂടെ എന്നാണ് ചിന്തിക്കുന്നത്. കാരണം സുഷുപ്തിയെക്കുറിച്ച് നമുക്ക് സുഷുപ്തി ചിന്തിക്കാൻ കഴിയും, ജാഗ്രതയിലെ ചിന്തിക്കാൻ പറ്റും. ജാഗ്രത്തിൽ അഗ്രഹണം സംഭവിക്കുന്നിടത്ത് മനസ്സ് ഒന്നിൽ ഏകാഗ്രമാകുന്നെങ്കിൽ അതേ അഗ്രഹണം തന്നെയാണ് സുഷുപ്തിയിലും സംഭവിക്കുന്നത്. സുഷുപ്തി അഗ്രഹണം അന്യാസക്തവർ, അന്യാസക്തൻ പോലെ എന്നുവെച്ചാൽ മറ്റൊന്നും മനസ്സ് ഉറച്ചിട്ട് മറ്റു സർവ്വതിനെയും ഗ്രഹിക്കാതിരിക്കുന്ന പോലെ സുഷുപ്തിയിലും മനസ്സ് എവിടെയോ ഉറച്ചിട്ട് ജാഗ്രത സ്വപ്നങ്ങളെ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ? നാ ശരിയല്ല. സുഷുപ്തിയിലും മനസ്സെന്തിനെയും ഗ്രഹിക്കുന്നു, ഊഹിക്കുകയാണ്. മനസ്സെവിടെയോ ഒന്നും മുഴുകിയിരിക്കുന്നു. ഒഴുകിയിരിക്കുന്നതുകൊണ്ട് ജാഗ്രത സ്വപ്നാനുഭവങ്ങളില്ല എന്ന് കരുതിക്കൂടെ. കാരണം ജാഗ്രത്തിൽ ആഗ്രഹണം എവിടെ സംഭവിച്ചാലും അവിടെയെല്ലാം മനസ്സെവിടെയോ മുഴുകിയിരിക്കുന്നതായി കാണും. ഉണർന്നിരിക്കുമ്പോൾ എന്തെങ്കിലും വിചാരത്തിൽ ഏകാഗ്രമാകുമ്പോൾ പ്രപഞ്ചത്തെ മറക്കുന്നു. ആനന്ദത്തിൽ ഏകാഗ്രമായാൽ പ്രപഞ്ചത്തെ മറക്കുന്നു. ദുഃഖത്തിൽ ഏകാഗ്രമായാൽ പ്രപഞ്ചത്തെ മറക്കുന്നു. സർവത്ര ആഗ്രഹമാകും, പക്ഷെ മനസ്സിന്റെ മുമ്പിൽ ഒരു വിഷയമുണ്ട്. എവിടെ ആഗ്രഹണം സംഭവിക്കുന്നു അവിടെ മനസ്സിന് വിഷയമുണ്ട്. ഇതാണ് അനുഭവമെങ്കിൽ സുഷുപ്തിയിലും മനസ്സ് എവിടെയോ ഏകാഗ്രമായി. അത് വളരെ തീവ്രമായ ശക്തമായ ഏകാഗ്രത ആയതുകൊണ്ട് ഈ ജാഗ്രത സ്വപ്നങ്ങളെ പൂർണ്ണമായും വിട്ടുപോയി. ആഗ്രഹങ്ങളുടെ പൂർണ്ണമാണെന്ന് പറഞ്ഞാലോ അന്യാസക്തവത് എന്ന് പറയുന്നതാണ്. പറയുന്നില്ല, അത് ശരിയല്ല. സർവാഗ്രഹണമാണ്. ജാഗ്രത്തിലെ ആഗ്രഹണവും സുഷുപ്തിയിലെ ആഗ്രഹണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജാഗ്രത്തിൽ ആഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനെ ഗ്രഹിക്കുന്നു, അതുകൊണ്ട് മറ്റ് സർവത്തെയും മറക്കുന്നു. മനസ്സിനവിടെ ഒരു വിഷയമുണ്ട്, മനസ്സവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സമാധിയിലൻ മനസ്സ് പ്രവർത്തിക്കുന്നു. മനസ്സാണ് സമാധി പ്രാപിച്ചത്. മനസ്സ് പ്രതിക്ഷണം പരിണമിച്ച് നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടും സമാധിയില്ല. അതേ മനസ്സ് തന്നെ എങ്ങനെ ഒരു വിഷയത്തെ മാത്രം ഗ്രഹിച്ചാൽ ഏകാകാര പ്രത്യയം അല്ലെങ്കിൽ സമാന പ്രത്യയം, അതിന്റെ ധാര പറയുന്നുണ്ടല്ലോ, തൈലധാര പോലെ മനസ്സ് ഒരേ വിഷയത്തിലേക്ക് പ്രവേശിക്കുക, സമാധിയായി. അതിന്റെ ഏകാഗ്രതയ്ക്കും അതിന്റെ വിഷയത്തിനൊക്കെ വ്യത്യാസങ്ങൾ വരാം. അതിനനുസരിച്ച് സമാധിക്കും ഭേദങ്ങൾ വരാം, അതൊക്കെ സംഭവിക്കാം. പക്ഷെ അതിന്റെ തത്വം ഇത് തന്നെ. അവിടെ ഗ്രഹണവും അഗ്രഹണവും സംഭവിക്കുന്നു. ഒന്നിനെ ഗ്രഹിച്ചുകൊണ്ട് മറ്റൊന്നെ ഗ്രഹിക്കാതിരിക്കുന്നു. സുഷുപ്തി അങ്ങനെയല്ല, സർവാഗ്രഹണ, അവിടെ ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല. അതാണ് വ്യത്യാസം. ഉറങ്ങിയിട്ട് ഉണർന്നിട്ട് എന്ത് പറയും? ഞാൻ ഉറങ്ങി, ഒന്നിനെയും അറിഞ്ഞില്ല. അന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊണ്ടാണ് ഒന്നിനെയും അറിഞ്ഞില്ല, ആത്മാവിനെ അറിഞ്ഞില്ല, അനാത്മാവിനെ അറിഞ്ഞില്ല, ഒന്നിനെയും അറിഞ്ഞില്ല. സർവാഗ്രഹണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർവാഗ്രഹം സമാധിയിൽ നിന്ന് വരുന്നവനങ്ങനെയല്ല പറയുന്നത്. ഞാൻ ഉറങ്ങിയെന്നല്ല പറയുന്നു. ഉറങ്ങിയെന്ന് വെച്ചാൽ എന്താ എന്റെ അർത്ഥം? ഒന്നിനെ അറിഞ്ഞില്ലെന്നാണ്. സമാധിയിൽ നിന്ന് വരുന്നവനങ്ങനെയല്ല, ഒന്നിനെ അറിഞ്ഞില്ലെന്നല്ല പറയുന്നു. ഞാൻ എന്റെ ശരീരത്തെ അറിഞ്ഞില്ല, എന്റെ ചുറ്റുപാടുകളെ അറിഞ്ഞില്ല, പക്ഷെ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ ആനന്ദത്തിലായിരുന്നു. എനിക്ക് മനസ്സുകൊണ്ട് ഉപയോഗിക്കാൻ വയ്യാത്ത ഏതോ ഒരു അനുഭവ തലത്തെ കുറിച്ചാണ് പറയുന്നത്. പലതാകും ഗ്രഹണമാണ്, അഗ്രഹണമല്ല. സമാധിയിൽ മറന്നതോ അത് ഈ നാനാത്വ ഗ്രഹണത്തെ മറന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സമാധിയിൽ ഗ്രഹണം ശേഷിക്കുന്നു, സുഷുതിയിൽ ആഗ്രഹണം. ഒരാൾ പറയുന്ന അങ്ങനെയല്ലല്ലോ, സമാധിയിൽ ഞാൻ ഒന്നിനെയും ഗ്രഹിച്ചില്ലല്ലോ, ഞാൻ സമാധിസ്ഥനായിരുന്നു ഇതുവരേക്കും, പക്ഷെ എനിക്ക് ഞാൻ ഒന്നിനെയും ഗ്രഹിച്ചില്ല, അതാണ് എന്റെ സമാധി. അങ്ങനെയും വരാ സമാധി. അത് സമാധിയിലേക്ക് ഒരാൾ പരിശ്രമിച്ച് ചെന്നെത്തിയത് ഉറക്കത്തിൽ. വളർന്നതിന് ശേഷം പറയും, ഞാൻ ഇതുവരെ സമാധിയിലായിരുന്നു, ഒന്നിനെയും ഗ്രഹിച്ചില്ല എന്ന് പറയാം. അത് ഉറക്ക സമാധി. സാറിന് നമ്മുടെ സമാധി എങ്ങനെയാണ്? സർവാഗ്രഹണമാണ്, അതൊന്നിനെ ഗ്രഹിക്കാറില്ല. പിന്നെ അതിന് സമാധിയിൽ നിന്ന് എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നു? കാരണം സമാധിക്ക് വേണ്ടിയാ ശ്രമിച്ചത്, എത്തിച്ചേർന്ന് ഉറക്കത്തിൽ. തിരിച്ചു വരുമ്പോ പോയ വഴി തന്നെ വരുന്നു. അപ്പോ കരുതുന്നത് എന്താണ്? ഇതുവരെ ഞാൻ ഒന്നും അറിയാത്ത സമാധിയിലായിരുന്നു എന്ന് പറയുന്നു. ഒന്നും അറിയാത്ത സമാധിയാണ് ഉറക്കം, അത് സമാധിയല്ല. ഒന്നും അറിയാത്ത സമാധി, സർവാഗ്രഹണം, ഉറക്കം. രണ്ടും തമ്മിലെ വ്യത്യാസം. ഒരു സ്ഥലത്ത് എന്താണ് അന്യാസക്തി? മനസ്സെവിടെയോ ആസക്തമായിരിക്കുന്നു സമാധിയിൽ. സുഷുപ്തിയിലോ സർവാഗ്രഹണം, അവിടെ അദ്വൈതം. മനസ്സിന്റെ അസ്തിത്വമില്ല അവിടെ. പിന്നെ മനസ്സിനെങ്ങനെ സമാധിയിൽ പോകാൻ പറ്റും? കഴിയത്തില്ല. അതുകൊണ്ട് സർവ അഗ്രഹണം അത് സുഷുപ്തിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സമാധിയേക്കാൾ കേവമാണ് സുഷുപ്തി എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഉറക്കം കളഞ്ഞിട്ടാണ് സമാധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണോ, അത് സമാധിയേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ട്? സർവാഗ്രഹണം അവിടെ സംഭവിക്കുന്നു. എന്താ അത് ശ്രേഷ്ഠമാകുന്നത്? ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്വൈതത്തെ കുറിച്ചാണ്. ആ അദ്വൈതം പൂർണ്ണമായിരിക്കുന്നത് ഉറക്കത്തിലാണ്. സമാധിയിലല്ല, ജാഗ്രതയിലല്ല, സ്വപ്നത്തിലല്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതുകൊണ്ട് എന്താ സാധിക്കുന്നത്? അദ്വൈതം ശ്രദ്ധിക്കുന്നു. ഉറക്കത്തിലൂടെ അദ്വൈതം ശ്രദ്ധിക്കുന്നു. ഉറക്കത്തിലാണ് അദ്വൈതം സർവാഗ്രഹണമുള്ളതുകൊണ്ട് അവിടെ ദ്വൈതമില്ല. അതാണ് ശരിയായ അദ്വൈതം. അതിലൂടെ മനസ്സിലാക്കുന്ന എന്താണ്? മുമ്പ് പറഞ്ഞ കാര്യം, ജാഗ്രത സ്വപ്നങ്ങൾ അവസ്തുവാണ്. സൃഷ്ടിയിലൂടെ അത് മനസ്സിലാക്കുന്നു. ഒരു ജീവന് ജാഗ്രത സ്വപ്നങ്ങൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട് സുഷുപ്തി. അപ്പോൾ ഈ ജാഗ്രത സ്വപ്നത്തിലെ എല്ലാ അനുഭവങ്ങളും അവസ്ഥയാണ് എന്ന് സുഷുപ്തിയുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാം. സുഷുപ്തി തന്റെ അനുഭവമല്ല എന്നാർക്കും പറയാനും വയ്യ. സുഷുപ്തി സ്വാനുഭവമാണ്. ഇപ്പൊ സുഷുപ്തിയിൽ ഈ ജാഗ്രത സ്വപ്നങ്ങൾ അനുഭവപ്പെടാത്തതുകൊണ്ട് ഇത് അവസ്ഥയാണ്, പരമാർത്ഥമല്ലായിരുന്നു. അവസ്ഥ എന്ന് വെച്ചാൽ ഇത് പരമാർത്ഥമല്ല. ഇവിടെ ഗ്രഹണമുണ്ട്, സുഷുപ്തിയോ അത് പരമാർത്ഥം. എന്തുകൊണ്ട്? അവിടെ ദ്വൈതമില്ല, ജാഗ്രത സ്വപ്നങ്ങളില്ല. ഇത് ഗ്രഹണം ഇവിടെ സംഭവിക്കുന്നുണ്ട്, ഇത് പരമാർത്ഥം അല്ല, അവസ്ഥയാണ്. അതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. സുഷുപ്തിയിൽ ഗ്രഹണം സംഭവിക്കാത്തതുകൊണ്ട് അത് പരമാർത്ഥമാണ്, സത്യമാണ്, അദ്വൈതമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ഈ അദ്വൈതത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേറെ വഴിയൊന്നുമില്ല. ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്നേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ, മറ്റൊന്നില്ല, നാലാമത്തൊന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കും, വേറെ എന്തിനെ ആശ്രയിച്ച് മനസ്സിലാക്കും? അതുകൊണ്ട് ദ്വൈതമില്ലാത്ത അവസ്ഥ സുഷുപ്തി, അതിനെ കുറിച്ചുകൂടെ പറയുന്നു, അതിനോട് ചർച്ച ചെയ്യുന്നു. അവിടെ ദ്വൈതത്തെ ഗ്രഹിക്കാത്ത സർവ ആഗ്രഹണം ഉള്ളതുകൊണ്ട് അത് സത്യമാണ്, അത് അദ്വൈതമാണ് എന്ന് പറയുന്നു. പക്ഷെ ഇത് ഒരു യുക്തിയിലൂടെ നമ്മൾ പറയുകയാണ്. സുഷുപ്തിയിൽ എന്തായാലും അനുഭവങ്ങളൊന്നുമില്ല. ജാഗ്രത സ്വപ്നത്തിന് അനുഭവം വെച്ച് ചിന്തിച്ചാലോ? എന്തുകൊണ്ട് മറിച്ചായിക്കൂടെ എന്നാണ് എടുത്ത് ചോദിക്കുന്നത്. ജാഗ്രത സ്വപ്നമേ രണ്യസ്യ ഗ്രഹണാസത്വമേ, നിങ്ങൾ പറയുന്നത് സുഷുപ്തിയിൽ ഇതൊന്നും ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഇത് അസത്വമാണ്. പക്ഷേ ജാഗ്രത സ്വപ്നത്തിൽ ഇതൊക്കെ ഗ്രഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് സത്വം. രണ്ടും ഒരേപോലെയാണ്, യുക്തി ഒരുപോലെയാണ്, ലോജിക്. തിരിച്ചു പറഞ്ഞാൽ എന്താ സമാധാനം? സിദ്ധാന്തി എന്താണ് പറയുന്നത്? ജാഗ്രത സ്വപ്നങ്ങളിൽ ഇതെല്ലാം ഗ്രഹിക്കുന്നു, സുഷുപ്തിയിൽ ഇതൊന്നും ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഇതെല്ലാം അസത്താണ്, അവസ്ഥയാണ്, പരമാർത്ഥമല്ല. യുക്തിക്ക് തുല്യബലമാണ്. തിരിച്ചും പറയാം, അതിന് പറയും മിനിഗമനയില്ല. ഒന്നിനെ സമർപ്പിക്കുന്നതിനൊരു പ്രത്യേക യുക്തിയൊന്നുമില്ല. സാധാരണ എല്ലാവരും പറയുന്നു അങ്ങനെയാണ്, ജാഗ്രത സ്വപ്നങ്ങളിൽ ഇത് അനുഭവപ്പെടുന്നതുകൊണ്ട് ഇത് സത്യം. എന്തുകൊണ്ട് സത്യം? ഇത് അനുഭവപ്പെടുന്നു. അപ്പോ എങ്ങനെ അനുഭവപ്പെടുന്നു? സത്യമായിട്ട് അനുഭവപ്പെടുന്നു. ആർക്കും ഇതൊന്നും മിഥ്യയായിട്ട് അനുഭവപ്പെടുന്നില്ല. അപ്പൊ അനുഭവത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ സത്യമായി തന്നെ സ്വീകരിക്കേണ്ടി വരും. ജാഗ്രത സ്വപ്നവും അന്യസ്യഗ്രഹണം, ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ ദ്വൈതത്തെ ഗ്രഹിക്കുന്നത് കൊണ്ട് സത്വമേവ, ഇത് സത്യം തന്നെ എന്ന് പറഞ്ഞാലോ? ഇതിനെ നിഷേധിക്കുന്നത് എന്താ? ഈ അതുകൊണ്ട് കയ്യിലുള്ളത് ഇത് ചെയ്യുന്ന അത് ശരിയല്ല. അവിദ്യാകൃതത്വ ജാഗ്രത സ്വപ്നയോഹ, ജാഗ്രത സ്വപ്നങ്ങൾ അവിദ്യാകൃതമാണ്. ജാഗ്രത സ്വപ്നങ്ങൾ അവിദ്യാകൃതമായതുകൊണ്ടാണ് ഇത് അസത്വം എന്ന് പറയുന്നത്, ഇത് പരമാർത്ഥമല്ല എന്ന് പറയുന്നത്. ഇത് ഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഇത് പരമാർത്ഥം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഗ്രഹിക്കുന്നതെല്ലാം പരമാർത്ഥം എന്ന് പറയേണ്ടി വരും. ദ്വിതീയ ചന്ദ്രനെ ഞാൻ ഗ്രഹിക്കുന്നു, അതുകൊണ്ട് രണ്ടാമതൊരു ചന്ദ്രനുണ്ടെന്ന് തിമിരദോഷമുള്ളവൻ പറഞ്ഞാൽ അത് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഗ്രഹിക്കുന്നത് എല്ലാം സത്യം എന്ന് പറയാൻ വയ്യ. അതാണ് ഭാഷ്യകാരൻ പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നത്, രജ്ജുവിലെ സർപ്പത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് സത്യം, ആ സർപ്പ സത്യമാണ്. എങ്ങനെയാണോ വ്യാവഹാരികമായ സത്യമുള്ളത്, കടിക്കുന്ന പാമ്പുള്ളത്, അതുപോലെ ഇതും സത്യമാണ്. ഇത് കടിച്ചാലും മരിക്കുമെന്ന് പറയാൻ കഴിയുമോ? എന്താ യുക്തി? അത് ഗ്രഹിക്കുന്നു. അപ്പൊ ഗ്രഹിക്കുന്നത് കൊണ്ട് മരുമരീചികയിലെ ജലം കുടിച്ച് ദാഹം മാറ്റാമെന്ന് പറയാൻ പറ്റുമോ? ഒന്നും കഴിയത്തില്ലല്ലോ. ഇതിനെ ഗ്രഹിക്കുന്നു, അതുകൊണ്ട് സത്യം എന്ന് പറയുന്ന യുക്തി ശരിയല്ല. എന്തുകൊണ്ട്? ഗ്രഹണം അവിദ്യാകൃതമാകാം. ഒരു മരീചികയും ദ്വിതീയ ചന്ദ്രനും എല്ലാം മറ്റെന്തോ നിമിത്തങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ ജാഗ്രത സ്വപ്നങ്ങൾ അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ്. അവിദ്യ കൊണ്ട് സംഭവിക്കുന്നത് അത് സത്യമല്ല, അത് അവസ്തുവാണ്, പരമാർത്ഥമല്ല. ജാഗ്രത സ്വപ്നങ്ങൾ അവിദ്യ കൊണ്ട് സംഭവിക്കുന്നുണ്ടെന്നുകൊണ്ട് പറയുന്നു? കാരണം സുഷുപ്തി ജാഗ്രത സ്വപ്നങ്ങളില്ല, സുഷുപ്തി ജാഗ്രത സ്വപ്നങ്ങളുടെ അനുഭവമില്ല. അവിടെ കേവലമായ അഗ്രഹണം മാത്രം, ജാഗ്രത സ്വപ്നങ്ങളിലോ ഗ്രഹണം. അപ്പൊ ഈ ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് എവിടെ നിന്ന് വന്നു? അഗ്രഹണത്തിൽ നിന്ന് വന്നു. അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അഗ്രഹണത്തിൽ നിന്നും ഗ്രഹണത്തിലേക്ക് വന്നു. അതുകൊണ്ട് പറയുന്നു അവിദ്യയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അതിൽ ഒന്നുകിൽ പൂർണ്ണമായും അഗ്രഹണമായിരിക്കും, അത് സംഭവിക്കുന്നില്ല, എന്നാൽ പിന്നെ ചർച്ചയില്ല. അല്ലെങ്കിൽ പൂർണ്ണമായും ഗ്രഹണമായിരിക്കണം, അതുമില്ല. എന്തായാലും ജീവന്റെ ഈ മൂന്നവസ്ഥകളെയും കണക്കിലെടുക്കാതെ പരമാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനും നിവൃത്തിയില്ല. ജാഗ്രതനെ മാത്രം എടുത്തോ സ്വപ്നത്തെ മാത്രം എടുത്തോ സുഷുപ്തിയെ മാത്രം എടുത്തോ ചിന്തിക്കാൻ സാധ്യമല്ല, അതൊരു യുക്തിയില്ല. അപ്പോ ജാഗ്രതനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ സുഷുപ്തിയെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അത് അഗ്രഹണത്തിൽ നിന്ന് ഗ്രഹണം സംഭവിച്ചു, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു പോലും. അപ്പൊ അഗ്രഹണത്തിൽ നിന്ന് സംഭവിച്ച ഒന്ന് എങ്ങനെ സത്യമാകും? എന്തുകൊണ്ട് അതിന്റെ കാരണം തന്നെ എന്താണ്? അഗ്രഹണമാണ്, അവിദ്യയാണ്. അവിദ്യയിൽ നിന്നുണ്ടാകുന്ന ഇങ്ങനെ പരമാർത്ഥമാകുന്നു. അതുകൊണ്ട് അവിദ്യാകൃതത്വ, ഇത് അവിദ്യാകൃതമാണോ? എന്താ ഈ അവിദ്യ? ആ ഗ്രഹണം തന്നെ അവിദ്യ, മറ്റൊന്നുമില്ല. അവിടെ നിന്നല്ലേ ഇതെല്ലാം സംഭവിച്ചത്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാൻ ഉണർവിലേക്ക് വന്ന് ഉറക്കത്തിൽ നിന്നല്ല എന്നാർക്ക് പറയാൻ കഴിയും? ഏത് ബുദ്ധിമാനാ പറയാൻ കഴിയുന്നു? ഞാൻ ഉറങ്ങുന്നത് ഉറക്കത്തിൽ നിന്നല്ല എന്ന് പറയാൻ കഴിയും? അത് അനുഭവത്തിനോ യുക്തിക്കോ നടക്കുന്ന കാര്യമല്ല. അഗ്രഹണത്തിൽ നിന്നും ഗ്രഹണത്തിലേക്ക് വന്നു, അത്രയും താല്പര്യമുള്ളൂ അവിദ്യാകൃതം എന്ന് പറയുന്നത്. അങ്ങനെ വന്നതുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങൾ പരമാർത്ഥമല്ല. പരമാർത്ഥമായിരുന്നെങ്കിൽ ഒരിക്കലും അഗ്രഹണത്തിലേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. എപ്പോഴും ഈ ഗ്രഹണം ഇതിൽ തന്നെ തുടർന്ന്, പരമാർത്ഥമല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ തുടരാൻ കഴിയുന്നില്ല, എത്ര ബലം പ്രയോഗിച്ചാലും ശരി ഇതിൽ പിടിച്ചു നീക്കാൻ കഴിയുന്നില്ല. ഇതിന് വിടേണ്ടി വരുന്നു. ഇതിന് വിടുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് സത്യമെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഇതിലേക്ക് വരുന്നത് ആഗ്രഹണത്തിൽ നിന്നാണെങ്കിൽ ഇതെങ്ങനെ സത്യമാകും? അപ്പൊ ഇത് അവസ്ഥയാണ്, പരമാർത്ഥമല്ല. അതുകൊണ്ട് എന്താ പൂർവക്ഷി പറഞ്ഞു? ഇത് അനുഭവപ്പെടുന്നതുകൊണ്ട് സത്യം എന്ന് പറയുന്നതിന് വ്യക്തിയില്ല. ഇത് അനുഭവപ്പെടുകയും മാറാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇത് സത്യം എന്ന് പറയാൻ പറ്റും. അത് ശരിയാണ്, ഇത് അനുഭവപ്പെടണം, ഒരിക്കലും മാറരുത്. എന്നാൽ ദ്വൈതം സത്യമാകും. ഇതങ്ങനെയുണ്ട്, അനുഭവപ്പെടുന്നു മാറിപ്പോകും. വസ്തുശുദ്ധിയും മാറുന്നുണ്ടല്ലോ, പക്ഷെ അത് അനുഭവപ്പെട്ടിട്ട് മാറുകയാണ്, അവിടെ അനുഭവം ഇല്ല. രണ്ടും തമ്മിലെ വ്യത്യാസം, ജാഗ്രതത്തിൽ അനുഭവമുണ്ട്, ഗ്രഹണമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ജാഗ്രതത്തിൽ ഇത് അനുഭവപ്പെടുന്നു മാറിപ്പോകുന്നു, അതുകൊണ്ട് സത്യമല്ല. സുഷുപ്തി അനുഭവപ്പെടുന്നു മാറിപ്പോകുന്നു, അതുകൊണ്ട് അത് സത്യമല്ല എന്ന് പറയാൻ കഴിയുമില്ല. എന്തുകൊണ്ട്? സുഷുപ്തി ഗ്രഹണമല്ല, അഗ്രഹണമാണ്. ഗ്രഹണത്തിലാണ് മാറലും മറിയലുമല്ല, അഗ്രഹണത്തിൽ അനുഭവിക്കുന്നു. അതിനൊന്നും ഇങ്ങോട്ട് വരുന്ന ഇത്രേ പറയാൻ പറ്റും, അതിനോട്ട് നിഷേധിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് അതിനെ ജാഗ്രത നിഷേധിക്കാൻ നോക്കും. എന്തുകൊണ്ട്? അവിടെ ഗ്രഹണമില്ല സുഷുപ്തി, സുഷുപ്തി ഗ്രഹണമില്ല, അതുകൊണ്ട് തന്നെ നിഷേധിക്കും. സുഷുപ്തിയെ നിഷേധിക്കാൻ കഴിയില്ല. സുഷുപ്തി നിഷേധിക്കണമെങ്കിൽ എന്ത് പറയണം? ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയണം. അത് പറയാൻ കഴിയുന്നില്ല. ഞാൻ ജാഗ്രതത്തിൽ ആയിരുന്നില്ല എന്ന് പറയാൻ കഴിയുന്നു. സുഷുപ്തിയെ നിഷേധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അഗ്രഹണത്തിൽ നിന്ന് ഗ്രഹണത്തിലേക്ക് വന്നു. അവിദ്യാകൃതമാണ് ജാഗ്രത സ്വപ്നങ്ങൾ. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിദ്യാകൃതത്വ ജാഗ്രത സ്വപ്നയോഗോ ഏത് അന്യഗ്രഹണം ജാഗ്രത സ്വപ്നയോഗോ തത് അവിദ്യാകൃതം. ഇവിടെ അന്യഗ്രഹണമുണ്ട്, നാനാത്വത്തെ ഗ്രഹിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങൾ അവിദ്യാകൃതമാണോ? അത് അഗ്രഹണത്തിൽ നിന്നും വന്നതാണോ? ഈ ജാഗ്രതത്തിൽ നമുക്ക് സുഷുപ്തി നിഷേധിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ജാഗ്രതത്തിൽ സുഷുപ്തിയെ നിഷേധിക്കാമല്ലോ, ഇപ്പൊ ഞാൻ ഉണർന്നിരിക്കുകയാണല്ലോ, ഞാൻ ഉണർന്നിരിക്കുകയാണ്, ഉറങ്ങുന്നില്ല, ഉറക്കത്തെ ഞാനിവിടെ നിഷേധിക്കുന്നു, അതുകൊണ്ട് ഉറക്കവും സത്യമല്ല. അതും സാധ്യമല്ല. എന്തുകൊണ്ട്? ഇത് വന്നിരിക്കുന്നത് അഗ്രഹണത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് അഗ്രഹണത്തിന്റെ കാര്യമാണ് എന്ന് പറയുമ്പോൾ മണ്ണിന്റെ കാര്യമാണ് മൺപാത്രം. അപ്പൊ മൺപാത്രം ഇരിക്കുകയും മണ്ണിനെ നിഷേധിക്കാൻ വയ്യ, കാര്യം സ്ഥിതി ചെയ്യുക കാരണത്തിൽ നിഷേധിക്കാൻ വയ്യ. ഇത് മണ്ണല്ല, ഞാൻ പാത്രത്തെയാണ് ആവശ്യപ്പെട്ടത്, മണ്ണിനെ അല്ല എന്ന് പറഞ്ഞിട്ട് മണ്ണിനെ നിഷേധിക്കാൻ കഴിയും. ശരിയാണ്, പാത്രമുണ്ട്, പക്ഷെ മണ്ണിനെ നിഷേധിക്കാൻ കഴിയും. എന്തുകൊണ്ടും കാരണമായുണ്ട്, കാര്യം സ്ഥിതി ചെയ്യെ കാരണത്തെ നിഷേധിക്കാൻ പറ്റില്ല. ഇതൊരു കാര്യമാണ് ഈ ഗ്രഹണം. ഈ ഗ്രഹണം അനുഭവപ്പെടുക, ഇത് സ്ഥിതി ചെയ്യുമ്പോൾ ഇതിന്റെ കാരണമായ അഗ്രഹണത്തെ നിഷേധിക്കാൻ പറ്റില്ല. അത് നിഷേധിക്കുന്ന ഏതുപോലെ ആയിരിക്കും? പാത്രം ഇരിക്കെ മണ്ണിനെ നിഷേധിക്കുമ്പോൾ, ആഭരണം ഇരിക്കെ സ്വർണത്തെ നിഷേധിക്കുമ്പോൾ, യുക്തിയില്ല. അതുകൊണ്ട് ആ അഗ്രഹണം, പരമാർത്ഥമായ അഗ്രഹണം, അതിനെ ആശ്രയിച്ച് ഈ ഗ്രഹണം സംഭവിക്കുന്നു. അത് അവിടെ നിന്നാണ് വന്നത്. അതിനെ വിട്ടിങ്ങനെ പോകാൻ സാധ്യമല്ല. ആ ഗ്രഹണത്തെ വിട്ടിട്ട് ഗ്രഹണത്തിന് നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജാഗ്രത്തിൽ സുഷുപ്തിയെ നിഷേധിക്കാൻ സാധ്യമല്ല. അസേ സുഷുപ്തിയെ ജാഗ്രത നിഷേധിക്കാം. എന്തുകൊണ്ട്? അവിടെ പറയുന്നു, ഞാൻ സുഷുപ്തനായിരുന്നു, ഇതവിടെ ഇല്ലായിരുന്നു, നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് സുഷുപ്തി അവിദ്യാകൃതമല്ല, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ജാഗ്രത് അവിദ്യാകൃതമാണ്. ജാഗ്രസ്വപ്നയോ തത് അവിദ്യാകൃതം. ജാഗ്രസ്വപ്നങ്ങളിലെ ഈ ഗ്രഹണം അത് അവിദ്യാകൃതമാണ്. അവിദ്യ അഭാവേ അഭാവാത്, അവിദ്യാഭാവേ അഭാവാത്. മണ്ണ് ഇല്ലെങ്കിൽ പിന്നെ പാത്രമുണ്ട്, മണ്ണില്ലെങ്കിൽ പാത്രമില്ല. മണ്ണുള്ളപ്പോഴേ പാത്രം, അവിദ്യ ഉള്ളപ്പോഴേ ഇതുള്ളൂ, അവിദ്യ ഇല്ലെങ്കിൽ ഇതുമില്ല എന്ന് പറയുകയാണെങ്കിൽ സുഷുപ്തിയിൽ സംഭവിക്കുന്ന ഈ കാര്യം എന്താണോ? ഒന്നും അറിയാതിരിക്കുക, ഇതും അവിദ്യാകൃതമായിക്കൂടെ. സുഷുപ്തിയെ അഗ്രഹണമൊക്കെ അവിദ്യാകൃതമിരിച്ച് ജാഗ്രത്തിലെ ഗ്രഹണം അവിദ്യാകൃതമാണെന്ന് പറയുന്നു, സമ്മതിച്ചു.